بسم الله الرحمن الرحيم. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ച ഈ ഏകദിന ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നിലവിലുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങളെടുത്താലും ആരാധനകളെടുത്താലും വിശ്വാസങ്ങളെടുത്താലും ഇനി നമ്മളിൽ ഒരുപാട് ശിക്ഷാരീതികളുണ്ട്. അതെടുത്താലും അനന്തരാവകാശ നിയമങ്ങളെടുത്താലും എല്ലാം തന്നെ ഖുർആനിനെ, വിശുദ്ധ ഖുർആനിനെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതൊരാചാരമെടുത്താലും ഏതൊരനുഷ്ഠാനമെടുത്താലും ഏതൊരാരാധന എടുത്താലും ഏതൊരു വിശ്വാസം എടുക്കുകയാണെങ്കിലും ഖുർആൻ കൊണ്ട് മനസ്സിലാക്കുന്ന, ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ആരാധന, ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ശിക്ഷാരീതി, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസം, ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയ അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ അനന്തരാവകാശങ്ങൾ, ഇതൊന്നും തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്നോ അതിന്റെ അധ്യാപനങ്ങളിൽ നിന്നോ എടുത്തതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ വിഷയങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കാനുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ ശിക്ഷാരീതികളിൽ ഒരു ശിക്ഷാരീതിയാണ് കട്ട ആളുകളുടെയും കട്ട വ്യക്തികൾ, സ്ത്രീയുടെയും പുരുഷന്റെയും കൈകൾ മുറിച്ചു കളയുക എന്നുള്ളത്. ഈ ഒരു ശിക്ഷാരീതി, അങ്ങനെ പല ശിക്ഷാരീതികളുണ്ട് ഖുർആനിൽ, മുസ്ലിം ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല ശിക്ഷാരീതികളുണ്ട്. അതിലെ ഒരു ശിക്ഷാരീതിയാണ് കട്ടവന്റെയും കട്ടവളുടെയും, അതായത് കട്ട സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവരുടെ കൈ മുറിച്ചു കളയുക എന്നുള്ളത് ഇന്ന് മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശിക്ഷാരീതിയാണ്. ഇത് നടപ്പാക്കാൻ കാരണമായിട്ട് നമ്മുടെ സമൂഹം, മുസ്ലിം സമൂഹം പറയുന്നത്, ഇത്തരം ശിക്ഷാരീതികൾ നടപ്പാക്കിയാൽ ആ രാജ്യത്ത് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവും, കുറ്റകൃത്യങ്ങൾ ഒരിക്കലും ആ രാജ്യത്ത് ഈ രൂപത്തിൽ നടക്കുകയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ശിക്ഷാരീതികൾ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഈ രൂപത്തിൽ ശിക്ഷ നടപ്പാക്കിയ രാജ്യങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതായതായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ കുറ്റകൃത്യങ്ങളെ നീക്കം ചെയ്യാൻ കഴിഞ്ഞതായിട്ട് നമുക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ ഇത്തരം ശിക്ഷാരീതികൾ നടപ്പാക്കാത്ത എത്രയോ രാജ്യങ്ങളിൽ സത്യസന്ധമായി ജീവിക്കുന്ന മനുഷ്യന്മാർ, അത് ലൈംഗിക രംഗത്തായാലും കളവിന്റെ രംഗത്തായാലും മറ്റേത് മേഖലയിലായാലും, ഇത്ര ക്രൂരമായ ശിക്ഷകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ് സത്യം. അത് ഈ ആനുകാലിക റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അടുത്ത കാലത്ത് വന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സ്ത്രീകളും തമ്മിലുള്ള ലൈംഗിക അരാജകത്വം ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് നടക്കുന്നത് അറേബ്യൻ രാജ്യത്താണ്, സൗദി അറേബ്യയിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ആധുനിക അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ, വായിക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത. അപ്പോൾ ഒരു ഞാൻ സൂചിപ്പിച്ചത്, ഒരു രാജ്യത്ത് ഈ രൂപത്തിൽ ശിക്ഷ നടപ്പാക്കിയതുകൊണ്ട് ആ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകണമെന്നില്ല, അത് നടപ്പാക്കാത്തത് കൊണ്ട് ആ രാജ്യം കള്ളന്മാരുടെയോ കൊലയാളികളുടെയോ വ്യഭിചാരികളുടെയോ ഒരു രാജ്യമോ പറുദീസയോ ആയി മാറണമെന്നും ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകാനുള്ള മാനദണ്ഡം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ആ തലത്തിൽ വൈജ്ഞാനികവും സാംസ്കാരികവുമായി വ്യക്തികളെ മാറ്റിയെടുക്കുന്നതിലൂടെ, വ്യക്തികൾ സ്വയം മാറുന്നതിലൂടെ ആണ് ആ കുറ്റകൃത്യങ്ങളെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ ആമുഖമായി എന്റെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഒരു രാജ്യത്ത് ഇത്തരം ശിക്ഷാരീതികൾ നടപ്പാക്കി അവരെ ഭയപ്പെടുത്തി നിർത്തിയതുകൊണ്ട് ഇത്തരം ശിക്ഷാരീതി കുറ്റകൃത്യങ്ങൾ ആ രാജ്യത്തുനിന്ന് ഉണ്ടാവുകയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ശിക്ഷാരീതികൾ നടപ്പാക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു രാജ്യം അക്രമവും കള്ളത്തരവുകളും വ്യഭിചാരവും അതുപോലെയുള്ള തെറ്റായ പ്രവർത്തനങ്ങളും ആ രാജ്യത്ത് വ്യാപിക്കണമെന്നും ഇല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ മുസ്ലിം സമൂഹം ഈ ശിക്ഷ നടപ്പാക്കാൻ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഒരു ആയത്തിനെയാണ് അവർ കൂട്ടുപിടിക്കുന്നത്. സൂറത്ത് അൽ മൈദയിലെ വസാരിഖ് വസാരിഖത്തു ഫഖതഉ ഐദിയഹുമ ജസാഅ ബിമാ കസബാന കാലം മിനല്ലാഹി വല്ലാഹു അസീസുൻ ഹകീം എന്ന ഈ വചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കട്ടവന്റെയും കട്ടവളുടെയും കൈകൾ മുറിച്ചു കളയണം എന്ന് പറയുന്ന വിധി നടപ്പാക്കാൻ വിധി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിധി നടപ്പാക്കാൻ ഖുർആനിന് പുറമേ അവര് 250-260 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ പേരിൽ എഴുതി വെക്കപ്പെട്ട കള്ള ഹദീസുകളെയും കൂട്ടുപിടിക്കുന്നുണ്ട് എന്ന് മാത്രം. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല. ഖുർആനികമായി ഈ ശിക്ഷാരീതി എത്രമാത്രം ശരിയാണ് എന്ന് പരിശോധിക്കൽ മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പൊ കൊലയാളിക്ക് വരെ ഖുർആനിൽ കൊല്ലപ്പെട്ടവന്റെ കുടുംബാംഗങ്ങൾ രക്തത്തിന്റെ ധനം, അതായത് ഇംഗ്ലീഷില് ബ്ലഡ് മണി എന്നൊക്കെ പറയും, ആ രക്തത്തിന്റെ പണം പ്രായച്ചിത്തമായിട്ട് അതിന് ഫൈനായിട്ട് നൽകുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കൊല കുറ്റത്തിന് വരെ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോ ആ ഒരു ആനുകൂല്യം പോലും ഈ കട്ടവന്റെയും കട്ടവളുടെയും കൈമുറിക്കുന്ന രംഗത്ത് ഒരാനുകൂല്യവും കൊടുക്കാൻ ഇവർ തയ്യാറല്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ. ഒരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ, ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ, ആ കൊന്ന വ്യക്തിക്ക് ചില പ്രത്യേക പ്രായച്ചിത്തങ്ങളോ ഫൈനുകളോ നിശ്ചയിച്ചുകൊണ്ട് അയാളെ ആ കുറ്റകൃത്യ കൊല പിന്നെ അയാളെ വധിക്കുന്നതിൽ നിന്ന് വേണമെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടുത്താൻ, അയാളെ രക്ഷപ്പെടുത്താൻ ഇസ്ലാമിലും ഖുർആനിലും വകുപ്പുണ്ടായിരിക്കെ ഈ ഒരു കട്ട വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വസ്തു കട്ടെടുത്തു എന്നതിന്റെ പേരിൽ അവന് ജീവിതകാലം മുഴുവൻ തെണ്ടി അലഞ്ഞ് ഭിക്ഷയാചിച്ച് നടക്കേണ്ട രൂപത്തിൽ അധ്വാനിക്കാനുള്ള അവന്റെ അവകാശം പോലും, അധ്വാനിച്ച് ജീവിക്കാനുള്ള അവന്റെ അവകാശം പോലും നിഷേധിക്കുന്ന രൂപത്തിൽ ഈ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരാനുകൂല്യവും അവന് നൽകുന്നില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ ആ രംഗത്ത് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കഥ എന്നുള്ള വേർഡിൽ നിന്ന്, പദത്തിൽ നിന്നാണ്, ക്രിയയിൽ നിന്നാണ് ഈ കൈ മുറിക്കണം എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ കഥ എക്കത്താവോ അതിന്റെ സ്മുഫായനായ ഖാത്തിഉൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ മുറിച്ചു കളയുക, മുറിച്ചു നീക്കം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യദ് യദാനി ഐദ് കൈ, രണ്ട് കൈ കൈകൾ എന്ന് പറയുന്നിടത്തൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന കൈകൾ തന്നെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 120 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ യദ് യദാനി ഐദ് എന്നുള്ള യദിന്റെ വിവിധ രൂപങ്ങളിലുള്ള പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പിന്തുണ, ശക്തി, അവന്റെ കർമ്മങ്ങൾ എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് പിന്നീട് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ കഥ എന്ന് പറയുന്ന വേർഡിനെ മുറിച്ചു മാറ്റുക എന്ന ക്രിയക്ക് മുറിച്ചു മാറ്റുക എന്ന അർത്ഥം തന്നെയാണോ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്? യത് യദാനി അല്ലെങ്കിൽ ഐദിൻ ഒരു കൈയ്യ്, രണ്ട് കൈയ്യ്, കൈകൾ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ ഇതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ശരീരത്തിലുള്ള കൈ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണോ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും നമുക്കൊന്ന് പരിശോധിക്കാനാണ്. ഇനി ഇങ്ങനെ കൈ മുറിച്ചു എന്ന് വെക്കുക, ഒരിക്കൽ കട്ടു അയാളെ ഒരു കൈ മുറിച്ചു, ഈ കൈ മുറിക്കാനുള്ള പരിധി എത്രയെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അഹ്ലുൽ സുന്നത്തെ വൽ ജമാഅത്തിന്റെ വ്യാഖ്യാന പ്രകാരം വളു എടുക്കുക എന്ന് പറയുന്ന ക്രിയയിൽ അവന്റെ കൈ ഏതുവരെ കഴുകണമെന്ന്, ഇലൽ മറാഫിക്ക് മുട്ടുവരെ കഴുകണമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പരിധി നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം മുട്ടിനു മുകളിലേക്ക് കയറിപ്പോയാലോ, ഒരൽപ്പം താഴോട്ട് നീങ്ങിയാലോ ഒന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് സംഭവിക്കാനില്ല. എന്നിട്ട് പോലും അത് ഞാൻ പറയുന്നത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വ്യാഖ്യാന പ്രകാരം എന്നാണ് ഞാൻ പറയുന്നത്. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വ്യാഖ്യാന പ്രകാരം നമുക്ക് വളുവിന്റെ രൂപം പറഞ്ഞപ്പോൾ അവന്റെ മുട്ടും കൈ കാലുകളും കഴുകുമ്പോൾ ആ മുട്ട് കൈ കഴുകുമ്പോൾ ആ കൈ മുട്ടുവരെ എന്ന് വിശുദ്ധ ഖുർആനിൽ മറാഫിക്ക് എന്ന് അത് ഞാൻ പറയുന്നത് അവിടെയൊക്കെ അർത്ഥം അതല്ല, പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ അർത്ഥം എടുത്തുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുട്ടുവരെ പറയുമ്പോ നമുക്ക് വളു ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒന്ന് അല്പം മുകളിലേക്ക് കയറിയത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം മുട്ടുവരെ എത്തിയില്ല എന്ന് വിചാരിച്ചിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ അവന്റെ കൈ മുറിഞ്ഞു പോയാൽ അവന്റെ പിന്നീടുള്ള അവന്റെ ജീവിതത്തിന് ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ അള്ളാഹു വിധി പറയുമ്പോൾ ഈ കൈ ഏതുവരെ മുറിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അതിന്റെ വിധി പറയണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒരിക്കൽ മുറിച്ചു, ഒരിക്കൽ കട്ടപ്പോൾ വലത് കൈ മുറിച്ചു, രണ്ടാമത് കട്ടപ്പോൾ ഇടത് കൈയും മുറിച്ചു, ഇനി അവൻ ഇനിയും വീണ്ടും അവൻ കക്കുകയാണെങ്കിൽ, കളവ് നടത്തുകയാണെങ്കിൽ ഇനി അവന്റെ എവിടെ മുറിക്കണമെന്നാണ് ഖുർആനിന്റെ മാർഗനിർദ്ദേശം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിഷയവുമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിനൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശിക്ഷ ഈ രൂപത്തിൽ കൈ മുറിക്കാൻ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് എന്നും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ. ആദ്യമായി കഥ എന്നുള്ള പദത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പദത്തിന് മുറിച്ചു മാറ്റുക എന്ന അർത്ഥം തന്നെയാണോ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കണം. അതായത് വിലക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക, ആ വ്യക്തിയെ തടയുകയും അവന്റെ ആ കർമ്മത്തെ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കഥ എന്ന് പറയുന്ന ക്രിയക്ക് ഒരുവിധമുള്ള എല്ലാ ഭാഷാ ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ച ആ പ്രധാനപ്പെട്ട ഒരർത്ഥമാണ്. മുറിച്ചു മാറ്റുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട് കാത്തി ഉത്തരീഖ്, ആ വ്യക്തി കാത്തി ഉത്തരീഖാണെന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വഴിയെ രണ്ടാക്കി മുറിക്കുന്നവൻ എന്നല്ല, അത് സാധാരണ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കാത്തി ഉത്തരീഖ്. ഒരു വ്യക്തിയെ കുറിച്ച്, ഒരു കൊള്ളക്കാരനെ സംബന്ധിച്ച്, ഒരു കവർച്ചക്കാരനെ സംബന്ധിച്ച് അങ്ങനെ പറയാറുണ്ട്. ഒരു യാത്രക്കാരെ, യാത്രക്കാരിലുള്ള സർവ്വവിധ സമ്പത്തും അവരെ തടഞ്ഞു നിർത്തി, അവരിൽ നിന്ന് അവരുടെ യാത്ര മുടക്കി, അവരെ യാത്ര തടഞ്ഞു നിർത്തി, അവരുടെ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ച് അവിടെ അവരുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും കവർന്നെടുക്കുന്ന വ്യക്തിയെ കുറിച്ച് കാത്യവൃത്തരേക്ക് എന്ന് ഭാഷാ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് കഥ എന്ന് പറയുന്ന വേർഡിന്റെ എന്ന ക്രിയയുടെ അർത്ഥം തന്നെ ആളുകളെ വിലക്കുകയും തടയുകയും ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന അർത്ഥം ഈ പദത്തിന്റെ, ഈ ക്രിയയുടെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഈ ഫഖ്തഉ എന്നുള്ള ആ പദത്തിന്റെ അർത്ഥത്തെ, ആശയത്തെ നമ്മൾ കാണുമ്പോൾ ഈ വ്യക്തിക്ക് കക്കാനുള്ള, ഈ വ്യക്തിക്ക് കളവ് നടത്താനുള്ള, മനുഷ്യരുടെ സമ്പത്ത് കവർന്നെടുക്കാനുള്ള അധികാരങ്ങളും കഴിവുകളും അതിനുള്ള പ്രേരണകൾ അവന് ആയ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ തടയുകയും അവന്റെ കളവ് അവസാനിപ്പിക്കുകയും അങ്ങനെ അവനെ പക്ഷാലപിച്ച് അതിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യുക എന്ന അർത്ഥമായിരിക്കും ആ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. ഇനി ഈ വിശുദ്ധ ഖുർആനിൽ, അപ്പൊ അത് ഭാഷാപരമായിട്ട് അങ്ങനെ പറഞ്ഞു. ഇനി വിശുദ്ധ ഖുർആനിൽ ഈ പദം വന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഒരു വചനം നോക്കുക, തങ്ങളുടെ വാഗ്ദാനങ്ങളും കരാറുകളും പൂർത്തീകരിക്കുകയും തങ്ങൾ ചെയ്ത കരാറുകളെ ഒരിക്കലും അവർ ലംഘിക്കുകയുമില്ല. അള്ളാഹു എന്തൊക്കെയാണോ ദൈവം അവരോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ മുഴുവൻ അവര് ആ കാര്യങ്ങളൊക്കെ മുഴുവൻ പ്രവർത്തിക്കുകയും അതിനോട് ബന്ധം വെക്കുകയും വയഹ്ഷൗന റബ്ബഹും അവരുടെ രക്ഷിതാവിനെ അവര് ഭയക്കുകയും വയഖാഫൂന സൂഅൽ ഹിസാബ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു മോശമായ വിചാരണയെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു എന്നൊരു സ്ഥലത്ത് പറഞ്ഞ ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നു والذين ينقضون عهد الله من بعد ميثاقه തങ്ങളുടെ കരാറുകളെ ആ കരാറുകൾ ചെയ്തതിനു ശേഷം ലംഘിക്കുന്ന ആളുകൾ വയക്തഊന മാ അമറ അല്ലാഹു ബിഹി അല്ലാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് ആളുകളെ തടയുകയും വിലക്കുകയും ചെയ്യുന്ന ആളുകൾ അയ്യൂസല അത് എന്തൊക്കെ ദൈവം നമ്മോട് ചേർക്കാനും ബന്ധപ്പെടുത്താനും എന്തൊക്കെ ദൈവത്തിന്റെ കൽപ്പനകൾ ഇവിടെ നടപ്പാക്കണമെന്നും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളെ തൊട്ടൊക്കെ ആളുകളെ തടയുന്നവർ എന്നുള്ള അർത്ഥത്തിൽ അമറല്ലാഹു ബിഹി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. വയുഫ്സിദൂന ഫിൽ അർളി അങ്ങനെ ദൈവീകമായ കൽപ്പനകളിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞ് സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കി നാശമുണ്ടാക്കി ആളുകൾ ഉലായിക്കലഹും അല്ലായനത്തു വലഹും സുഉദ്ദാ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയും. അപ്പൊ ഇവിടെ കഥ ആയെന്നുള്ള വേർഡിനെ മുറിച്ചു മാറ്റുക, ദൈവീകമായ വചനങ്ങളെ മുറിച്ചു മാറ്റുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ മുറിച്ചു മാറ്റുക എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അള്ളാഹു എന്തൊക്കെ മനുഷ്യരോട് കൽപ്പിച്ചിട്ടുണ്ടോ, ദൈവം എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ, കൽപ്പനകൾ കൊടുത്തിട്ടുണ്ടോ, ആ ദൈവീകമായ കൽപ്പനകളെ തൊട്ട് മനുഷ്യരെ തടയുന്നവർ എന്നിട്ട് ഭൂമിയിൽ രാജ്യത്ത് നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ യക്തഊന എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത്. ഇതേ ആശയം തന്നെ സൂറത്ത് അൽ ബഖറ 27-ാം വചനത്തിലും അല്ലാഹു പറയുന്നുണ്ട്. പരമകാരുണികനായ പടച്ചതമ്പുരാൻ പറയുന്നത് നോക്കൂ, അല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയക്തഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസല അള്ളാഹു എന്തൊക്കെ മനുഷ്യർക്കിടയിൽ ബന്ധപ്പെടുത്താനും ചേർക്കാനും നടപ്പാക്കാനും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളെ തൊട്ട് ആളുകളെ തടയുന്നവർ എന്നിട്ട് സമൂഹത്തിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലായികഹും ഖാസിറൂൻ അവരെത്ര നഷ്ടക്കാർ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഇവിടെ കരാർ ലംഘിക്കുകയും ദൈവീകമായ വചനങ്ങളിൽ നിന്ന് കൽപ്പനകളിൽ നിന്ന് മനുഷ്യരെ തടയുകയും ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കഥ എന്നുള്ള വേർഡ് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അർത്ഥം തന്നെ എടുത്താൽ തന്നെ കത്ത എന്നുള്ള പദത്തിനാണ് മുറിച്ചു മാറ്റുക എന്ന അർത്ഥം കൂടുതൽ ശരിയാവുക എന്ന് സുന്നത്ത് ജമാഅത്തുകാരായ അഹ്ലു ആളുകൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു ആയത്ത് നോക്കൂ, കത എന്നുള്ളതിന്റെ ഇസ്മുഫായിലായ കർത്തൃനാമമായ കാത്യവൻ അല്ലെങ്കിൽ അതിന്റെ സ്ത്രീലിംഗമായ കാത്യത്വൻ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് വന്നത് നോക്കൂ, കാലത്ത് യാ അയ്യുഹൽ മലഅ്തൂനി ഫീ അംരി മാ കുന്തു കാത്യത്വൻ അംറൻ ഹത്താ തശ്ഹദൂൻ എന്ന് സൂറത്ത് അന്നംല 32-ാം വചനത്തിൽ സബഅ രാജ്ഞി പറയുന്നതായിട്ട് സബഅന്റെ വാക്കായിട്ട് സബഅയിലെ രാജ്ഞിയുടെ വാക്കായിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ഹേ പ്രധാനികളെ, എന്റെ കൽപ്പനയിൽ നിങ്ങൾ എനിക്ക് വിധി നൽകുകയും നിങ്ങൾ എന്നെ കാണുന്നത് വരെ ഒരു കൽപ്പനയും ഞാൻ ഖണ്ഡിതമായി ഉറപ്പിക്കുകയില്ല എന്ന് എന്നൊരു അർത്ഥത്തിൽ ഖണ്ഡിതമായി ഒരു കാര്യം ഉറപ്പിക്കുക തീരുമാനിക്കുക എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊന്നും തന്നെ എന്റെ ഒരു കൽപ്പനയും ഞാൻ മുറിച്ചു മാറ്റുകയില്ല അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വസ്തുവെ മുറിച്ചു മാറ്റുന്നവളല്ല എന്ന രൂപത്തിലല്ല, ഖണ്ഡിതമായി ഉറപ്പായിക്കൊണ്ട് ശക്തിയായിക്കൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുക എന്ന അർത്ഥത്തിൽ ഇതിന്റെ ഇസ്മുഫായിലായ കാത്യവൻ എന്നുള്ള പദം കാത്യത്വൻ എന്ന സ്ത്രീലിംഗ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ സഹോദരങ്ങളെ, കഥ എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് നമ്മുടെ കൈ മുറിക്കാൻ പറയുന്ന മുറിച്ചു മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഇവര് തെളിവ് പിടിക്കുന്ന ആയത്തിൽ ഫക്തഉ എന്ന ഈ കൽപ്പനയിൽ നിന്നാണ് മനുഷ്യരുടെ കൈകൾ കട്ട വ്യക്തികളുടെയോ അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ കൈകൾ മുറിച്ചു മാറ്റാനുള്ള ഒരു തെളിവായിട്ട് ഇവർ ഉദ്ധരിക്കുന്ന ഈ ആയത്തുകളാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിന് വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖത എന്ന് ഭാഷാപരമായിട്ട് വിശദീകരിച്ച സ്ഥലം, ഖത എന്നുള്ള വേർഡിന്റെ വിവിധ രൂപങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലം, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഓരോ ആയത്തും കൂടി ഞാൻ സൂചിപ്പിക്കാം. ഫലമാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതൂ അഖദ്നാഹും ബഗ്തൻ ഫൈദാഹും മുബ്ലിസൂൻ എന്ന് പറഞ്ഞ ശേഷം വിശുദ്ധ ഖുർആനിൽ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, ഫഖുതിയ ദാബിറുൽ ഖൗമി അല്ലദീന ലമനം, അക്രമികളായ ആളുകളുടെ മൂടുകൾ ഞാൻ മുറിച്ചു കളഞ്ഞു. ഫഖുതിയ മുറിക്കപ്പെട്ടു, വിച്ഛേദിക്കപ്പെട്ടു. ദാബിറുൽ ഖൗമി ഒരു സമൂഹത്തിന്റെ മൂട് തന്നെ. അല്ലദീന ലമനം, അക്രമികളായ ആളുകളെ ഉന്മൂലനം ചെയ്യപ്പെട്ടു, അവരെ തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തില് കുത്തിയ എന്ന് പറഞ്ഞു. അല്ലാതെ അവരുടെ ദുബ്ര, അവരുടെ പിൻഭാഗം മുറിച്ചു കളഞ്ഞു എന്നുള്ള അർത്ഥത്തിനല്ല. നമ്മൾ സമൂഹത്തിൽ ഒരു അക്രമിയായ ആളുടെയും ദുബ്ര പുറംഭാഗം പിൻഭാഗം മുറിക്കപ്പെട്ടതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിയെയും ഇന്ന് വരെ അവൻ എത്ര തന്നെ ലാലിമായാലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ആ അക്രമികളായ ആളുകളുടെ ശക്തിയും അവർക്ക് സമൂഹത്തിലുണ്ടാകുന്ന സ്വാധീനവും ഒഴുക്കെ അല്ലാഹു ഇല്ലാതാക്കുകയും അവരുടെ പിന്തുണ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയും അല്ലാഹു ഉപയോഗിച്ചത്. അല്ലാതെ അവരുടെയൊക്കെ ദാബിർ, അവരുടെയൊക്കെ ദുബർ എന്നുള്ളതിന്റെ മലയാളം ഞാൻ പറയുന്നില്ല, എല്ലാ ആളുകൾക്കും അറിയാം. പിൻഭാഗം ഒരു മനുഷ്യന്റെ പുറംഭാഗം, സീറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദുബർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ ദാബിറുകളൊക്കെ ഒരു നിഷേധികളായ അക്രമികളായ ഒരു മനുഷ്യന്റെയും ദുബർ മുറിക്കപ്പെട്ടതായിട്ട് നാം കാണുന്നില്ല. മറിച്ച് അവരുടെ ശക്തിയും അവർക്ക് ഈ അക്രമത്തിനുള്ള പ്രേരകമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവരിൽ നിന്ന് തടയപ്പെടുകയും അവരെ ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു സാധ്യത മുറിക്കാൻ, മുറിച്ചു മാറ്റുക എന്നുള്ള അർത്ഥത്തിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാകണമെങ്കിൽ തന്നെ അതിന്റെ എന്ന രൂപത്തിൽ പറഞ്ഞെങ്കിലേ പാരമ്പര്യ വ്യാഖ്യാന പ്രകാരം തന്നെ വിശുദ്ധ ഖുർആനിൽ മുറിച്ചു മാറ്റുക എന്ന അർത്ഥത്തിൽ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഒരു വിധി പറയുകയാണെങ്കിൽ, പടച്ചതമ്പുരാൻ ഒരു വിധി പറയുകയാണെങ്കിൽ ആ വിധിയുടെ പൂർണ്ണമായ രൂപം വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ പറയും. അല്ലാതെ അപൂർണമായ ഒരു വിധി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു പറയുകയില്ല. പ്രത്യേകിച്ച് ഇത്തരം ക്രൂരമായ ശിക്ഷകളൊക്കെ നടപ്പാക്കുമ്പോൾ ആ കൈ എത്ര വരെ മുറിക്കണം, എങ്ങനെ മുറിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, ഇപ്പൊ ഞാനൊക്കെ ഈ ഇലക്ഷൻ പ്രചരണത്തിന്, ഇലക്ഷന്റെ വർക്കിന് പോകാറുണ്ട്, പ്രചരണത്തിനല്ല ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ പോകാറുണ്ട്. ആ പോകുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ ഒരു മഷി പുരട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അയാളുടെ ഏത് കയ്യിൽ ഏത് വിരലിനെ, ചൂണ്ടുവിരലിൽ ആദ്യം മഷി പുരട്ടണം. ആ വിരലില്ലെങ്കിലോ മറ്റേത് വിരൽ, ആ വിരലുമില്ലെങ്കിലും വേറെ ഏത് വിരൽ, ആ കയ്യല്ലേ, ആ കൈ തന്നെ ഇല്ലെങ്കിൽ മറ്റേ കയ്യിൽ ഏത് വിരലിൽ, ഇങ്ങനെ ഇനി രണ്ട് കൈയും ഇല്ലെങ്കിൽ പിന്നെ അവന്റെ എവിടെ മഷി പുരട്ടണം. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇവിടുത്തെ സർക്കാരുകൾ നിശ്ചയിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും വിധികളിലും വരെ സൂക്ഷ്മമായി വിധികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ, ആ നിയമവശങ്ങളിൽ തന്നെ, ആ നിയമ ബുക്കുകളിൽ തന്നെ, നിയമഗ്രന്ഥങ്ങളിൽ തന്നെ സർക്കാരുകൾ പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ ഇലക്ഷൻ ഓഫീസർമാർ നിശ്ചയിക്കുന്ന ആ നിയമ പുസ്തകങ്ങളിൽ തന്നെ ആ കാര്യങ്ങൾ സൂക്ഷ്മമായി വിശദീകരിക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചതമ്പുരാൻ ഒരു മനുഷ്യന്റെ കൈ മുറിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പരിധി നിശ്ചയിക്കും. അങ്ങനെ മുറിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഏതുവരെ മുറിക്കണം, അത് മുറിച്ച് ആദ്യം കട്ടാൽ എവിടെ, ഏതുവരെ ഏത് കൈ മുറിക്കണം, അത് ഏതുവരെ മുറിക്കണം, പിന്നെ കട്ടാൽ ഏത് കൈ മുറിക്കണം, അത് ഏതുവരെ മുറിക്കണം, പിന്നെയും വെക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ, ഒരു ഒളിവുണ്ടാക്കുന്ന രൂപം. അത് സുന്നത്ത് ജമാഅത്തിന്റെ അർത്ഥപ്രകാരം ഓരോ ഒതു ഉണ്ടാക്കുന്ന രൂപം പറഞ്ഞപ്പോൾ ഇലിൽ മറാഫിക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൈകൾ കാലുകൾ കഴുകുന്ന പിന്നെ പരിധി പറഞ്ഞപ്പോൾ ഇലിൽ കഅബൈനി എന്ന് പറഞ്ഞു. പറയുമ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരല്പം പിന്നെ മുകളിലോട്ടോ ഒരല്പം താഴോട്ടോ വെള്ളമാകുന്നത്, ജലം വെള്ളം കഴുകുമ്പോൾ ഒരല്പം മുകളിൽ കൈമുട്ടുന്നു ഒരല്പം കയറിപ്പോയി, അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. അല്ലെങ്കിൽ ഒരല്പം താന്നുപോയി, അതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ആ മനുഷ്യന്റെ പിൽക്കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ സംഭവിക്കാനില്ല. എന്നിട്ട് പോലും അല്ലാഹു സൂക്ഷ്മമായി അതിന്റെ പരിധികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ കൈ മുറിച്ചു മാറ്റുക എന്നത് പറയുമ്പോൾ അത് എന്നുള്ളത് മാറ്റി എന്ന് പറഞ്ഞ പരിധിയായി അവരുടെ കഫ് മുറിക്കുക എന്ന് കിട്ടും. ഒരു പദത്തെ മാറ്റിയ മതി, അതാ ഞാൻ പറയുന്നത്. അത്ര ഒരു പദത്തെ മാറ്റി അല്ലാഹു പറഞ്ഞാൽ തന്നെ അതിന്റെ പരിധി കിട്ടി. പിന്നെ ഒന്ന് കേട്ട പിന്നെ അടുത്ത പരിധി മറ്റേ പിന്നെ വേറെ രൂപത്തിൽ വിശദീകരിച്ചാൽ മതി. കൈയിന്റെ പരിധി ഏതായാലും എന്നുള്ള ആ വേർഡിനെ മാറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ കഫ് മുറിക്കുക, കൈയിന്റെ ഈ പരിധി ഇതുവരെ മുറിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അല്ലാഹു എന്തുകൊണ്ടാണ് ഒരു വേർഡിനെ ഒരു പദത്തെ മാറ്റിയാൽ മതി, ആ അതുവരെ അല്ലാഹു മാറ്റാതെ ഇത് പറഞ്ഞെങ്കിൽ ഇവിടെ മുറിക്കലല്ലാതെ മറ്റെന്തോ ആണ്. അത് നമ്മൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ആ മനുഷ്യനെ ആ കവർച്ചയിൽ നിന്ന് ആ കള്ളത്തരത്തിൽ നിന്ന് ആ മനുഷ്യൻ മുതലുകക്കുന്ന അതവന്റെ അധികാരം ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവന്റെ അധികാരത്തിൽ നിന്ന്, അവന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവന്റെ സ്വാധീനത്തിൽ നിന്ന്, അവന്റെ മറ്റേതെങ്കിലും പിന്നെ രംഗങ്ങൾ പിന്നെ കഴിവ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ കഴിവിനെ അതിൽ നിന്ന് അവനെ തടയുകയും അത് അവസാനിപ്പിക്കാനുള്ള കളവ് അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ ആരായുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ഐദ് എന്ന് അഖുഫ് പറയാതെ ഐദ് എന്ന് ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആനിൽ. ഖുർആനിൽ എവിടെയൊക്കെ ഐദ് എന്ന് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ 120 സ്ഥലങ്ങളിൽ യദ് യദാ ഐദ് എന്നുള്ള ഉപയോഗം, പിന്നെ വിവിധ യദിന്റെ യദ് എന്ന പദത്തിന്റെ വിവിധ വശങ്ങൾ വിവിധ രൂപങ്ങൾ അതിന്റെ ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിലും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 90% സ്ഥലങ്ങളിലും മനുഷ്യന്റെ സപ്പോർട്ട്, അവന്റെ കഴിവ്, അവന്റെ അധികാരം, അവന്റെ പ്രവർത്തനം എന്ന രൂപത്തിലാണ് മനുഷ്യന്റെ ഈ ശാരീരികമായ കൈ എന്നുള്ള അർത്ഥത്തിൽ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഐദ് എന്നുള്ള സ്ഥലങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കൾ എന്റെ സഹോദരങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇനി ഒരു പ്രവാചകന്റെ ചരിത്രം നിങ്ങൾ നോക്കൂ, സൂറത്ത് യൂസുഫ്, യൂസുഫ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രത്തിലും ഇത് ഈ ഒരു കളവ് നടത്തിയതിന് ശിക്ഷ വിധിക്കുന്നുണ്ട്. അത് നോക്കൂ, സൂറത്ത് യൂസുഫില് തന്റെ സഹോദരൻ, ഇത് പാരമ്പര്യ വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്, പക്ഷെ അവിടെയൊക്കെ ഖുർആൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥമായ അർത്ഥതലത്തിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അത് വിശദീകരിക്കാം. ഇവിടെ പാരമ്പര്യ വ്യാഖ്യാനം എടുത്ത് തന്നെ ആ അളവ് മാത്രം, ആ രാജാവിന്റെ അളവ് മാത്രം, ഒരു അളവ് മാത്രം, അവരുടെ സംശയം പാരമ്പര്യ വ്യാഖ്യാനമാണെന്ന് പറയാൻ കാരണം ഒരു രാജ്യത്ത് ഒരു അളവ് മാത്രം മാത്രമേ ഉള്ളൂ എന്ന രൂപത്തിലാണ് ഇവരുടെ സംസാരം. വേറൊരു അളവ് മാത്രം അവിടുന്ന് കിട്ടാനില്ല എന്ന രൂപത്തിലാണ്. അത് പോയാൽ വേറൊന്നും കൊണ്ട് ഉപയോഗിക്കല്ല. ആകെ അതാണ് ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിലുള്ള അതിന്റെ ആശയതരത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരായ ആളുകൾ പറഞ്ഞ അർത്ഥതലത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ അവിടെ തന്റെ സഹോദരനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ അളവ് മാത്രം ആ സഹോദരന്റെ ചരക്കുകൾ വസ്തുക്കളുടെ ആ സഞ്ചിയിൽ ആ ഭാണ്ഡത്തിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കി. ആ സന്ദർഭത്തില് കാലു ഫമാ ജസാഉഹു ഇൻ കുന്തും കാദിബീൻ, അവര് കട്ടിട്ടില്ല എന്ന് അവര് കളവ് പറഞ്ഞാൽ ആ കട്ടവനുള്ള പ്രതിഫലം, അതിനുള്ള ജസാ, അതാണ് ഞങ്ങൾ പറഞ്ഞ അതേ ജസാ തന്നെ, അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അവര് ചോദിച്ചു, ഞങ്ങൾ കളവ്, അവര് കളവാണ് പറയുന്നതെങ്കിൽ അതിനുള്ള ജസാ എന്താണ്? കാലു അവര് പറഞ്ഞു, ജസാഉഹു ആരുടെ ഭാണ്ഡത്തിലാണോ ചരക്ക് വസ്തുക്കളിലാണോ ആ പാത്രം കാണുന്നത്? അവനുള്ള ജസ എന്താണ്? ഫഹുവ ജസാഹു, അവനെ തന്നെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നതാണ് അതിന്റെ ജസാഹ്. കദാലിക നജസിൽ ലാലിമീൻ, അക്രമിക അതേ ലാലിം, സാരിഖു സാരിഖത്തു ഫഖതഉ ഐദിയഹുമ എന്ന് പറഞ്ഞ അതേ ആയത്തിലും ഈ ലാലിമ് ലുൽമ എന്നുള്ള പദം അതിനുശേഷം ഉപയോഗിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ ആ ലുൽമ എന്നുള്ളതും ജസ എന്നുള്ള അതേ പദങ്ങൾ തന്നെ ഈ പദത്തിൽ ഈ ആയത്തിലും അല്ലാഹു ഉപയോഗിച്ചു. എന്നിട്ട് അതിനുള്ള പ്രതിഫലം എന്താണ്? അതിനുള്ള പകരം, പകരക്രിയ, അതിനുള്ള ശിക്ഷ, അതിനുള്ള ജസാ പ്രതിഫലം അവനെ തന്നെ ഇവിടെ പിടിച്ചു നിർത്തലാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇത് കേട്ട യൂസുഫ് പറഞ്ഞില്ല, ഇത് കേട്ട യൂസുഫ് ഒരിക്കലും പറഞ്ഞില്ല. അല്ല, കാരണം ഇസ്ലാം ഒരു പ്രവാചകനാണ്, ഒരു രാജാവാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഇസ്ലാമികമായ ശിക്ഷ കട്ടാൽ കട്ടവന്റെ കൈമുറിക്കലാണ് എന്ന് ആരും പറഞ്ഞില്ല. അവർ പറഞ്ഞു, അയ്യത്തുഹുല്ലിഹിറുന്നക്കുംല സാരിഖുൻ, ഏ യാത്രാ സംഘമേ, നിങ്ങൾ കള്ളന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളന്മാരുടെ ശിക്ഷ എന്താണ്? അവനെ തന്നെ ഇവിടെ പിടിച്ചു വെക്കലാണെന്ന് അവർ പറഞ്ഞപ്പോൾ ഇത് കേട്ട യൂസുഫ് ഒരിക്കലും പറഞ്ഞില്ല, ഇല്ല, ഇസ്ലാമികമായ വിധി കട്ടവന്റെ കൈമുറിക്കലാണ്, ആരെങ്കിലും ആരുടെയെങ്കിലും പാത്രത്തിൽ നിന്ന് ആരുടെയെങ്കിലും ഭാണ്ഡത്തിൽ നിന്ന് ആ അളവ് പാത്രം പിടിച്ചെടുക്കപ്പെട്ടാൽ അവനെ ഇവിടെ തടഞ്ഞു വെക്കലല്ല, മറിച്ച് അവന്റെ കൈമുറിക്കലാണ് അതിന്റെ ശിക്ഷ എന്ന് പ്രവാചകനായ ഭരണാധികാരിയായ യൂസുഫ് പറഞ്ഞില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു ശിക്ഷയാണ് അതെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെയോ പ്രവാചകന്മാർ പഠിപ്പിച്ചതോ ആയ ഒരു ശിക്ഷയാണ് അതെങ്കിൽ, യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പറയേണ്ടിയിരുന്നത് അവരുടെ കൈ മുറിച്ചു കളയലാണ് അതിനുള്ള പരിഹാരം എന്നാണ് പറയേണ്ടത്. പക്ഷെ യൂസുഫ്, പ്രവാചകനായ യൂസുഫ് അത് പറഞ്ഞില്ല. ഇനി നമുക്ക് എത് എന്നുള്ള പദം പറഞ്ഞ സ്ഥലങ്ങളും കൂടി. അപ്പൊ കഥായക്കത്തോ, ഒരു പ്രവാചകൻ ഒരു ഈ കളവിന് ശിക്ഷ വിധിച്ചു, ഈ ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. ഇനി എത് എന്നുള്ള പദങ്ങൾ വന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് മാത്രം പരിശോധിക്കാം, ബാക്കി ഉള്ള സ്ഥലങ്ങളൊക്കെ എന്റെ സഹോദരങ്ങൾ പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഒന്നുണ്ടാക്കാൻ പറഞ്ഞ സ്ഥലത്തെ ഫഖ്സുലു വുജൂഹക്കും വഅയ്ദിയക്കും എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് ഖണ്ഡിതമായി കൈ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ഒരു ആയത്ത്, അവിടെ വരെ ആ അർത്ഥമല്ല എന്നാണ് എനിക്ക് ഇവിടെ ഒരു സൂചന നൽകാനുള്ളത്. അതിന്റെ വിശദ വിവരങ്ങൾ പിന്നീട് ഖുർആനിലെ വളു വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിൽ നാം വിശദീകരിക്കുന്നു. അവിടെ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് പറയുന്നു, ഇന്നല്ലദീന യുബായിഉനക ഇതാണ് 48:10 അല്ലാഹു പറയുന്നത്, 48:10 നിക്ഷയമായും നിന്നോട് ബൈഅത്ത് കരാറെടുക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്, കരാർ ചെയ്യുന്നത്. യദുല്ലാഹി ഫൗക ഐദീഹിം, അല്ലാഹുവിന്റെ കൈ അവരുടെ കൈയിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പണ്ഡിതനും, ഞാന് സുന്നത്ത് ജമാഅത്തുകാർ ശക്തമായിട്ട് യഥാർത്ഥത്തിൽ ഈ കൈയല്ല എന്ന് പറഞ്ഞ വളരെ വ്യക്തമായ സ്ഥലങ്ങളിലെ ഒന്ന് രണ്ടു മൂന്നെണ്ണം മാത്രമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ ആ കത്തമത്ത് ഐദീക്കും എന്ന് പറഞ്ഞത് യദുല്ലാഹി ഫൗക ഐദീക്കും ലാ തുൽകു ഐദീക്കും ഇലത്തഹുലുക, നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും തന്നെ ഇന്നത്തെ പാരമ്പര്യ വ്യാഖ്യാനത്തിന്റെ ആളുകൾ തന്നെ പറയുന്നത് അവിടെയൊക്കെ അവരുടെ സപ്പോർട്ട്, അവരുടെ കൈ എന്ന അർത്ഥത്തിലല്ല, അവരുടെ സപ്പോർട്ടും അവരുടെ അധികാരവും അവരുടെ പിന്തുണയും അതിനുള്ള ശേഷിയും അവരുടെ കഴിവും അവരുടെ പ്രവർത്തനങ്ങളും എന്ന രൂപത്തിലാണ് ഈ യദ് എന്ന് ഉപയോഗിച്ച പദം ഉപയോഗിച്ച ഖുർആനിലെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഇവരെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യദുല്ലാഹി ഫൗക ഐദീഹിം എന്ന് പറഞ്ഞതിന് ആരും തന്നെ അല്ലാഹുവിന്റെ കൈ അവരുടെ കൈയിന്റെ മുകളിലാണെന്ന് അർത്ഥം പറഞ്ഞിട്ടില്ല, മറിച്ച് അല്ലാഹുവിന്റെ ശക്തിയും അവന്റെ കഴിവും അവന്റെ അധികാരങ്ങളും ഒക്കെ ഇവരുടെ കഴിവിനേക്കാളും ഇവരുടെ ശക്തിയെക്കാളും ഇവരുടെ പവറിനേക്കാളും അധികാരത്തെക്കാളൊക്കെ എത്രയോ ഉപരിയാണ് എന്നുള്ള രൂപത്തിലാണ് ഈ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഇന്നത്തെ വ്യാഖ്യാതാക്കൾ തന്നെ സമ്മതിക്കുന്നത്. 17:29 അല്ലാഹു പറയുന്നത് വലാ തജി അലിയതക മഗലൂലത്തന്നിലാ ഉനുക്കിക്ക, നിന്റെ കൈ നീ പിരടിയിലേക്ക് കെട്ടരുത്, വലാ തബ്സുതുഹ നീ അത് നിവർത്തരുത്, കുല്ലൽ ബസ്ത് മുഴുവനായിട്ടുമുള്ള നിവർത്തൽ എന്ന് 17:29 പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ ആശയത്തിലും ഇവർ തന്നെ പറയുന്നുണ്ട്, കൈ രണ്ടും പിരടിയിലേക്ക് കെട്ടി നടക്കുകയില്ല, മറിച്ച് മനുഷ്യർക്ക് തങ്ങളുടെ കഴിവുകളും തങ്ങളുടെ ശക്തികളും തങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ മനുഷ്യർക്ക് തുറന്നു വെക്കാതെ അതൊക്കെ ജനങ്ങളുടെ നന്മക്കു വേണ്ടി വിനിയോഗിക്കാതെ അതവന്റെ സമ്പത്തായാലും അധികാരമായാലും അവന്റെ പ്രവർത്തനങ്ങളായാലും അതൊക്കെ മനുഷ്യ നന്മക്കു വേണ്ടി തുറന്നു വെക്കാതെ അത് മുഴുവൻ പിശുക്ക് കാണിച്ച് നടക്കരുത്. പക്ഷെ നിന്റെ കഴിവുകളും നിന്റെ സ്വാധീനങ്ങളും മുഴുവനായിട്ടും നിന്റെ സമ്പത്തും ഒക്കെ മുഴുവനായിട്ടും നീ കൊടുക്കുകയും ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഒരുക്കിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് ഒരുവിധമുള്ള മുഫസ്സിരീങ്ങൾ ഒക്കെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബൂലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അബൂലഹബിന്റെ രണ്ട് കൈകളും മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ രണ്ട് കൈയിന്റെയും ശേഷി പോവുകയോ ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിനല്ല എന്നെല്ലാവർക്കും അറിയാം. ആ രണ്ട് കൈയും മരവിക്കുകയോ അതിന്റെ ശേഷി നഷ്ടപ്പെടുകയോ ആ കൈ കൊണ്ട് പിന്നെ ഒന്നും പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാകാതിരിക്കുകയോ കഴിവുണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സമൂഹത്തിൽ നശീകരണ പ്രവർത്തനങ്ങളും നാശങ്ങളും ഉണ്ടാക്കാനുള്ള അവന്റെ പിന്തുണയും അവന്റെ അധികാരവും അവന്റെ സപ്പോർട്ടും അതിനുള്ള അവന്റെ സഹായവും ഒക്കെ ഇത് രണ്ടും അവന്റെ പിന്തുണയും പിന്നെ അവന്റെ അധികാരവും ശക്തിയും നശിക്കട്ടെ നശിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു അവിടെയും ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ 18-ാം അധ്യായത്തിൽ 57-ാം വചനത്തിലും 22-ാം അധ്യായം 10-ാം വചനത്തിലും 78-ാം അധ്യായം 40-ാം വചനത്തിലും ഒക്കെ മാഖദ്ദമത്ത് ഐദീകും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും അതൊക്കെ നമ്മുടെ കൈകൊണ്ട് പ്രവർത്തിച്ചതല്ല, മറിച്ച് നമ്മുടെ ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ടായാലും വേണ്ടില്ല, നമ്മുടെ അധികാരം ഉപയോഗിച്ചായാലും വേണ്ടില്ല, നമ്മുടെ ധനം ഉപയോഗിച്ചായാലും വേണ്ടില്ല, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകും. അത് തെറ്റായ രൂപത്തിലാണെങ്കിൽ അതിനുള്ള ശിക്ഷയും കിട്ടും എന്നുള്ള രൂപത്തിലാണ് മാ ഖദ്ദമത്ത് ഐദീകും ഖദ്ദമത്ത് ഐദീകും എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് യദാനി ഐദി എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ മനുഷ്യരുടെ പിന്തുണ, അവന്റെ കഴിവ്, അവന്റെ അധികാരം, അവന്റെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലല്ലാതെ നമ്മുടെ ശരീരത്തിലുള്ള ഈ കൈ എന്നുള്ള അർത്ഥത്തിൽ വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഒരായത്ത് കൂടി ഞാൻ പറയാം. വദുക്കുറു ഇബാദിന, നമ്മുടെ ദാസന്മാരെ കുറിച്ച് നീ പറയുക. ആരൊക്കെയാണ്? ഇബ്രാഹിം വൈ ഇസ്ഹാഖ വൈ യാക്കൂബ. ഇബ്രാഹിമിനെ കുറിച്ചും ഇസ്ഹാഖിനെ കുറിച്ചും യാക്കൂബിനെ കുറിച്ചും ഇവരൊക്കെ നമുക്ക് അനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ അനുസാരികളായിരുന്നു, നമുക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. അവരെ കുറിച്ച് നീ പറയുക എന്നിട്ട് പറയുന്നു ഉലില്ലൈദി, അവരൊക്കെ കൈകളുള്ള ആളുകളായിരുന്നു എന്നുള്ള അർത്ഥത്തിനല്ല. ഈ ഇസ്ഹാഖും യാക്കൂബും അതുപോലെ തന്നെ ഇബ്രാഹിമും ഒക്കെ എന്റെ ദാസന്മാരെ കുറിച്ച് എനിക്ക് വണങ്ങി ജീവിച്ച ആളുകളെ കുറിച്ച് നീ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്ന മൂന്ന് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു ഉലുൽ ഐദി വൽ അബ്സാർ, അവര് നല്ല ചിന്തയും നല്ല അറിവും ദീർഘവീക്ഷണവും അതുപോലെ തന്നെ എല്ലാവിധ കഴിവുകളും പിന്തുണയുമുള്ള ആളുകളായിരുന്നു അവർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ബാക്കിയുള്ള മനുഷ്യന്മാരും ബാക്കിയുള്ള അമ്പിയാക്കന്മാരും ഒക്കെ കൈയില്ലാത്തവരും ഈ മൂന്ന് അമ്പിയാക്കന്മാർക്ക് മാത്രമേ കൈകളുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിനല്ല. അവിടെയും ഉലുൽ ഐദി, ഇസ്ഹാഖിനെയും യാക്കൂബിനെയും ഇബ്രാഹിമിനെയും ഞാൻ ഉലുൽ ഐദി കൈകളുള്ളവരാക്കി എന്ന് പറഞ്ഞാൽ നല്ല കഴിവും നല്ല പിന്തുണയും നല്ല ശക്തിയുമുള്ള ആളുകളും കാര്യങ്ങളെക്കുറിച്ച് ബസറ കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി കാണാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവുള്ള ആളുകളുമാക്കി ഞാൻ അവരെ മാറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ അവർക്ക് രണ്ട് കൈയുള്ള ആളുകളായിരുന്നു, ബാക്കിയുള്ള ആളുകൾക്കൊന്നും കൈകളില്ലാത്ത ആളുകളായിരുന്നു എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഐദ് എന്നുള്ള പദം അല്ലെങ്കിൽ യദ് എന്നുള്ള പദം അല്ലെങ്കിൽ അതിന്റെ ദിവചനമായ യദാനി അല്ലെങ്കിൽ യദാ എന്നുള്ള പദം ഉപയോഗിച്ച അധിക സ്ഥലങ്ങളിലും മനുഷ്യർക്കുള്ള പിന്തുണ, അവരുടെ സപ്പോർട്ട്, അവരുടെ ശക്തി, അവരുടെ അധികാരം, അവരുടെ കഴിവ്, അവരുടെ പ്രവർത്തനം ഈ എന്നിത്യാദി അർത്ഥങ്ങളിലല്ലാതെ മറ്റ് പദങ്ങളിൽ തീരെ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വേറൊരായത്തും കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി നിങ്ങൾക്ക് പരിശോധിക്കാൻ ഞാൻ വിട്ടുതരികയാണ്. വേറൊരായത്തിൽ അല്ലാഹു പറയുന്നു, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി, സമുദ്രത്തിലും കരയിലും കടലിലും ഫസാദ് നാശം പ്രകടമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നാണ്. മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായി, അല്ലാതെ ഈ കൈകൊണ്ട് പ്രവർത്തിച്ചത് മാത്രമല്ല, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്തതാകാം, അവന്റെ കാലുകൊണ്ട് ചെയ്തതാകാം, മറ്റേത് പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്തതായാലും ശരി, ഒരു മനുഷ്യൻ സമൂഹത്തില് ബറലും ബഹറിലും നാശം വെളിവാകുക എന്നുള്ളത് വെറും കൈകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ മനുഷ്യന്റെ എന്തൊക്കെ കഴിവുകൾ സമൂഹത്തിൽ നാശമുണ്ടാക്കാൻ, അവന്റെ എന്തൊക്കെ സ്വാധീനങ്ങൾ, അവന്റെ എന്തൊക്കെ കഴിവുകൾ സമൂഹത്തിൽ നാശമുണ്ടാക്കാൻ അവൻ ഉപയോഗിക്കുന്നുവോ അതൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടും. ഈ ഐദിയഹുമ ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽപ്പെടും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, അല്ലാഹു ഈ മുറിക്കാൻ കൈ മുറിക്കാൻ പറയുകയാണെങ്കിൽ ആ കൈയെ ശരിയായ കൈയാണെങ്കിൽ അതിന്റെ പരിധി പറയും, അതിന്റെ അറ്റം പറയും, അത് ഏതുവരം മുറിക്കണമെന്ന് പറയും. ഒരു കൈ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവൻ കട്ടാൽ പിന്നെ ഏത് കൈ മുറിക്കണമെന്ന് പറയും, അതിന്റെ പരിധി പറയും. ഞാൻ പറഞ്ഞു ഐദിയഹുമാ എന്നുള്ള പദം മാറ്റി അകുഫഹുമാ എന്ന് പറഞ്ഞാൽ തന്നെ, അകുഫഹുമാ എന്ന് പറഞ്ഞാൽ തന്നെ പരിധി കിട്ടും. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുടെ രംഗത്ത് സൂചിപ്പിക്കാനുണ്ട്. ഇവരൊക്കെ പറയുന്നത് അല്ലാഹു അതൊക്കെ ഞാൻ ഐദിയഹുമായെന്ന് പറയാം, ബാക്കി പ്രവാചക താങ്കൾ വിശദീകരിച്ചോളൂ. ഞാൻ ഒരുപാടായി പറഞ്ഞു ക്ഷീണിക്കുന്നു, ബാക്കി നീ പറഞ്ഞോ എന്ന അർത്ഥത്തിൽ മുഹമ്മദ് നബിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന രൂപത്തിൽ ഇവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അല്ലാഹു പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യനെ ആ രംഗത്തുനിന്ന് അവന്റെ ഒരു ഞങ്ങൾക്ക് അധ്യാപകരാണെങ്കിൽ ഒരു ഹെഡ്മാഷാണെങ്കിൽ ആ സ്കൂളിലത്തെ അരി കക്കാണെങ്കിൽ അയാൾ ആ അധികാരത്തിൽ നിന്ന് മാറ്റുക, അതാണ് യഥാർത്ഥത്തിൽ ഒരു ശിക്ഷ. ആ മനുഷ്യന്റെ അധികാരത്തിൽ നിന്നും അത് പിന്നെ ചെയ്യാ അത് ചെയ്യാനുള്ള അവന്റെ പ്രേരകമായ ശക്തി എന്തൊക്കെയുണ്ടോ, അവന്റെ അധികാരം എന്തുണ്ടോ, അവന്റെ കഴിവുണ്ടോ, അതിൽ നിന്നൊക്കെ അവനെ മാറ്റി നിർത്തി അവനെ തടയും. ഒരു മന്ത്രിയാണ് കക്കണതെങ്കിൽ അയാൾ ആ അധികാരത്തിൽ നിന്ന് മാറ്റി. ഒരു ഉന്നത സ്ഥാനത്ത് നിന്ന് ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ അയാൾ ആ സ്ഥാനത്ത് നിന്ന് ആ കക്കാനുള്ള അയാളുടെ കഴിവിന് തുടച്ചു മാറ്റിയ, എന്നിട്ട് അത് അവസാനിപ്പിക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ ആ രൂപത്തിൽ അതിന്റെ ശിക്ഷ അവന് കൊടുക്കുക. അങ്ങനെ അവൻ അത് പക്ഷാധരിച്ചു, അതാണ് പക്ഷാധരിക്കാൻ ഖുർആൻ അനുവാദം ചോദിച്ചിട്ട് നൽകിയിട്ടുണ്ട്. ഖുർആൻ ഒരു മനുഷ്യന് അങ്ങനെ തന്റെ തെറ്റു മനസ്സിലാക്കി അവൻ പക്ഷാധരിച്ചു മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവരുടെ അർത്ഥപ്രകാരമാണെങ്കിൽ അവർ കൈയും മുറിക്കുക പിന്നെ പക്ഷാധരിക്കും ചെയ്യാം. ഇത് ഒരിക്കലും ശരിയാവുകയില്ല. മനുഷ്യനെ അള്ളാഹു ഇങ്ങനെ പറയുന്നത് അവന്റെ കക്കാനുള്ള അവന്റെ പിന്നെ എന്തൊക്കെ അവന്റെ അതിനുള്ള അവന്റെ അധികാരം. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ഹെഡ്മാഷ് സ്കൂളിലത്തെ ഏതെങ്കിലും ഒരു മുതൽ, ഒരു ബാങ്ക് മാനേജർ സ്കൂളിലത്തെ ഏതെങ്കിലും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ആ ബാങ്കിലെ സമ്പത്ത് കക്കുക, അല്ലെങ്കിൽ ഒരു അധികാര രംഗത്തിരിക്കുന്ന ഭരണരംഗത്തിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും അങ്ങനെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ ധനം അപഹരിക്കാനുള്ള, ഇനിയിപ്പോ പട്ടിണിയാണ് ഒരു മനുഷ്യനെ കക്കാനുള്ള പ്രേരകമെങ്കിൽ അത് അതാ ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മമായിട്ടാണ് കൂടാൻ പറഞ്ഞത്. അവന്റെ കക്കാനുള്ള അതിനുള്ള പ്രേരകമായ ശക്തി എന്തൊക്കെയുണ്ടോ അത് അവനിൽ നിന്ന് തുടച്ചു നീക്കുകയും അത് അവനിൽ നിന്ന് അവസാനിപ്പിക്കുകയും ആ കളവില്ലാതാക്കുകയും അങ്ങനെ അവൻ അവനെ തെറ്റു മനസ്സിലാക്കി അതിൽ നിന്ന് അവൻ പക്ഷാധരിച്ച് മടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അതിന് നൽകുന്ന സൂചന. അതാണ് അതെ ഈ അധ്യായത്തിൽ അടുത്ത വചനത്തിൽ പറയുന്നത്, ഫമൻ താബ മിൻ ബഅദി ളിൽമിഹി, തന്റെ ഈ അക്രമത്തിന് ശേഷം, തന്റെ ഈ അക്രമം ഇങ്ങനെ കളവ് നടത്തുക എന്നുള്ള ഒരു അക്രമം ഒരു മനുഷ്യൻ ചെയ്താൽ ആ അക്രമത്തിന് ശേഷം ആരെങ്കിലും പക്ഷാധരിച്ച് തിരിച്ചു വന്നാൽ വഅസ്ലഹ, എന്നിട്ട് നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫഇന്നല്ലാഹു യതൂബു അലൈഹി, അല്ലാഹു അവനിലേക്ക് കരുണയുമായി മടങ്ങുന്നതാണ്. ഇന്നല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു കാരുണ്യവാനും പൊറുക്കുന്നവനുമാകുന്നു. ഇവിടെ കൈ മുറിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പക്ഷാധരിക്കേണ്ട ആവശ്യം പിന്നെ അവനില്ല, കാരണം അവൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടി, അവൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ അത് ഞാൻ പറഞ്ഞ മുറിക്കുകയല്ല, മുറിക്കുക എന്നുള്ള മുറിച്ചു മാറ്റുക എന്നുള്ള അർത്ഥം പറയുമ്പോൾ ഈ വചനത്തിലെ ആശയം അന്വർത്ഥമാകാതെ പൂർണ്ണമാകാതെ പോകുന്നു. മറിച്ച് അവന് എന്തൊക്കെ അവന്റെ ഐത് എന്ന് പറഞ്ഞല്ലോ, ആ കക്കാനുള്ള അവന്റെ പ്രേരകമായ ശക്തിയാകട്ടെ, കഴിവാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, അധികാരമാകട്ടെ, പിന്തുണയാകട്ടെ, അതൊക്കെ തുടച്ചു നീക്കുകയും അവനെ അതിൽ നിന്ന് ആ കളവ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. ഇനി നമ്മൾ ഇവിടെ ഒരു അറബി ഭാഷാ പ്രകാരം ഒരു ക്രിയ ഫഅല എന്നുള്ള ക്രിയ, അല്ലെങ്കിൽ ഖത്തല എന്ന് പറയുന്ന ക്രിയ, അതിന്റെ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ അർത്ഥ വ്യത്യാസം വരും. ഇപ്പൊ ഖത്തല കാത്തലയാക്കുമ്പോൾ, ഫഅല ഫഅലയാക്കുമ്പോൾ, ഫഅലയാക്കുമ്പോൾ, ഇസ്തഫ്അലയാക്കുമ്പോൾ ഒക്കെ അർത്ഥ വ്യത്യാസം വരുന്നത് വരും. അതുപോലെ തന്നെ ഖത എന്നുള്ള പദവും എന്നുള്ള പദവും വിശുദ്ധ ഖുർആനിൽ ത എന്നുള്ള അക്ഷരത്തിന് ശക്തി കൂട്ടി രണ്ട് താ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാരമ്പര്യ വ്യാഖ്യാന പ്രകാരം ഞാൻ അടിവരയിട്ട് പറയുന്നത്, പാരമ്പര്യ വ്യാഖ്യാന പ്രകാരം മുറിച്ചു മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ അർത്ഥം പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഖത്ത എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. അതാണല്ലോ യൂസുഫിനെ കണ്ടപ്പോൾ, ആ സ്ത്രീകൾ കണ്ടപ്പോൾ എന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സൂറത്ത് യൂസുഫിൽ എഴുതി വെച്ചിട്ടുണ്ട്. യൂസുഫിന്റെ സൗന്ദര്യം കണ്ട് സ്ത്രീകൾ, അവിടുത്തെ സ്ത്രീകളായ ആളുകൾ അവരുടെ കൈകൾ മുറിച്ചു. അവിടെ വരെ കൈകളല്ല എന്നാണ് ശരിയായ അർത്ഥം എന്നുള്ളതാണ്. അവിടേക്ക് ഞാൻ വിശദീകരണം പിന്നീട് വരുന്നതാണ്. പക്ഷെ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇന്ന് നിലവിലുള്ള പാരമ്പര്യ വ്യാഖ്യാനം എടുത്താൽ തന്നെ ഫലം മാറഅയ്നഹു അക്ബർനഹു, യൂസുഫിനെ അവർ കണ്ടപ്പോൾ അവരെ യൂസുഫിനെ അവർ ബഹുമാനിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് ഒരു മഹത്വം അദ്ദേഹത്തെ കുറിച്ച് ആ സ്ത്രീകൾക്ക് തോന്നുകയും അവരുടെ കൈകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു എന്ന് ഇത് ഞാൻ പ്രത്യേകം അടിവരയിട്ട് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നാം മനസ്സിലാക്കുന്ന യൂസുഫ്, നാം മനസ്സിലാക്കുന്ന പ്രവാചകനായ യൂസുഫ് ഒരിക്കലും തന്റെ സൗന്ദര്യവും തന്റെ മസിലും കാണിക്കാൻ വേണ്ടി ഒരു സ്ത്രീകളുടെ മുമ്പിലൂടെ നടന്നു കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നും അവിടുത്തെ ഒന്നും ആശയം അതുമല്ല എന്നുള്ളതാണ് എന്റെ നമ്മുടെയൊക്കെ വിനീതമായ അഭിപ്രായം. പക്ഷെ ഈ അർത്ഥം മുറിക്കുക, മുറിച്ചു മാറ്റുക എന്നുള്ള അർത്ഥം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമായ വ്യാഖ്യാനം എടുത്താൽ തന്നെ ഇവിടെയാണ് കൈ മുറിച്ചു മാറ്റി, ആ സ്ത്രീകളൊക്കെ അവരുടെ കൈവിരലുകളൊക്കെ മുറിച്ചു മാറ്റി എന്ന അർത്ഥത്തിൽ ഈ സൂറത്ത് യൂസുഫിൽ പറഞ്ഞ ഫലം മാറഅയ്നഹു, അദ്ദേഹത്തെ അവർ കണ്ടപ്പോൾ അക്ബർനഹു, അദ്ദേഹത്തെ കുറിച്ച് അവർക്ക് മതിപ്പും ഇയാളൊരു മഹാനായ മനുഷ്യനാണെന്ന് അവർക്ക് തോന്നുകയും വഖത്തവന ഐദിയഹുന്ന, അവരുടെ കൈകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു. ഇനി വേറൊരു സ്ഥലത്ത് പറയുന്നതില്ല ഉഖത്തി അന്നൈദിയക്കും വർജുലക്കും മിൻ ഖിലാഫ്, അവിടെയും ഖത്ത എന്നാ പറഞ്ഞത്. അപ്പൊ അലിമ എന്നുള്ള പദത്തിനും അല്ലമ എന്നുള്ള പദത്തിനും ഇസ്താലമ എന്ന് പറയുന്ന പദത്തിനും ആലമ എന്ന് പറയുന്ന പദത്തിനും പറയും ഉണ്ടാകുന്നത് അലിമ എന്നുള്ള വേർഡിൽ നിന്നാണെങ്കിലും അതിനൊക്കെ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്, അതിനൊക്കെ ആശയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഫഅല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഖത്ത എന്ന് പറയുമ്പോൾ, ഖത്ത എന്ന് പറയുമ്പോഴും ഇനി എന്ന് പറയുമ്പോഴും ഒക്കെ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ പാരമ്പര്യ വ്യാഖ്യാനം എടുത്താൽ തന്നെ മുറിച്ചു മാറ്റുക എന്ന്, അത് ഞാൻ പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറയണം. ഇവിടെ ഇപ്പൊ യൂസുഫിന്റെ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞോടത്ത് വരെ യഥാർത്ഥത്തിലുള്ള കൈയല്ല എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. പക്ഷെ പാരമ്പര്യ വ്യാഖ്യാനം എടുത്താൽ തന്നെ അവിടെയും മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച പദം ഖത്ത എന്നുള്ള പദമാണ്, ഖത്ത എന്നുള്ള പദമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇവരുടെ വ്യാഖ്യാനം എടുത്തുകൊണ്ട് തന്നെ ഞാൻ തെളിവ് ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ അതിനുള്ള ശിക്ഷ എന്താണെന്ന് ഫറോ വിധിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും വിപരീത ദിശകളിൽ നിന്ന് മുറിച്ചു മാറ്റും എന്ന് പറഞ്ഞോടത്ത് ശിക്ഷ പറഞ്ഞോടത്തും കത്ത യുക്തിയോ, അതിന്റെ വഹദാൻ മുത്തകലീമിന്റെ രൂപത്തിലാണ്, ഞാൻ മുറിച്ചു മാറ്റും, ഞാൻ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യും എന്ന് ശക്തിയായി കൊണ്ട് ഫറോവ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലും ഖത്ത എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തെ വളരെ ക്രൂരമായ വളരെ പൈശാചികമായ ഒരു വ്യവസ്ഥതയും ഒരു മതനിയമങ്ങളുമുള്ള ദൈവം തീരെ ദാക്ഷിണ്യമില്ലാത്ത സ്നേഹമില്ലാത്ത കരുണയില്ലാത്ത ഒരു മതനിയമങ്ങളും മതഗ്രന്ഥ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാക്കി നമ്മുടെ സമൂഹം മാറ്റിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ ആശയത്തിലേക്ക് അതിന്റെ ശരിയായ തലത്തിലേക്ക് നാം തിരിച്ചു പോകുമ്പോഴേ അതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ മനുഷ്യനെ വൈജ്ഞാനിക തലത്തിലും സാംസ്കാരിക തലത്തിലും അവനെ ആശയതലത്തിലും അവനെ ശുദ്ധീകരിക്കുകയും അവനിൽ നിന്ന് ഇത്ര ഈ രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ അവനിൽ നിന്ന് തടഞ്ഞുകൊണ്ട് അവനെ പരിഷ്കരിച്ച് ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യുക എന്ന തലത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാതെ നമസ്കരിക്കാൻ വരാത്തവന്റെ വീട് കത്തിക്കുകയോ തന്റെ അനുചരന്മാരെ നാലു ഭാഗം നിന്ന് എറിഞ്ഞുകൊല്ലുന്ന ഒരു പ്രവാചകന്റെ രൂപമോ അല്ലെങ്കിൽ സദാ യുദ്ധം നയിക്കുകയും ശത്രുക്കളുടെ തല വെട്ടിവീഴ്ത്തുകയും പുറമെ അവരുടെ കൈവിരലുകൾ വെട്ടിവീഴ്ത്തുകയും ചെയ്യുന്ന ഒരു ക്രൂരനായ ഒരു പ്രവാചകന്റെ മുഖമാണ് ഇന്ന് ലോകത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകന്റെ ആ കരുണ പ്രവാചകന്റെ മുഖം മാറ്റി ഒരു കരുണയുള്ള ഒരു സ്നേഹമുള്ള എന്നാൽ ഈസാ നബിയുടെ മുഖമാകട്ടെ ലോകത്ത് സ്നേഹത്തിന്റെ ഒരു പ്രവാചകന്റെ മുഖമാണ് ലോകത്ത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദിന് ക്രൂരനും തന്റെ അനുചരന്മാരെ നാല് ഭാഗത്തു നിന്നും എറിഞ്ഞു എറിഞ്ഞുകൊല്ലുന്ന ഒരു പ്രവാചകനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രവാചകന്റെ ആ സ്നേഹസമ്പന്നനായ കരുണാമയനായ സ്നേഹസമ്പന്നനായ ദയാലുവായ ആ പ്രവാചകന്റെ യഥാർത്ഥ മുഖം നമുക്ക് ലോകത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ലോകത്തെ എല്ലാ പ്രവാചകന്മാരും സ്നേഹത്തിന്റെയും കരുണയുടെയും കാരുണ്യത്തിന്റെയും ദയയുടെയും പ്രതീകങ്ങളായിരുന്നു. അവരുടെ ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദയയുടെയും ആശയങ്ങളെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഖുർആൻ പഠിക്കാനും അതിനെ പിന്തുടരാനും അത് സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാനും നാം ശ്രമിക്കണം. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നു.